2020 ഏപ്രിൽ 21 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പരിശോധന കൂടുതൽ വിപുലമാക്കണം. കോവിഡിന്റെ സമൂഹവ്യാപനത്തെപ്പറ്റി സംശയം ഉയർന്ന സാഹചര്യത്തിൽ പനി ലക്ഷണവുമായി ആശുപത്രികളിൽ എത്തുന്ന സകലരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന കേന്ദ്രനിർദ്ദേശം സ്വാഗതാർഹമാണ്. ലോക്ഡൌൺ സമയപരിധി കഴിഞ്ഞും രാജ്യത്ത് കോവിഡ് ബാധ ഇല്ലെന്ന് ഉറപ്പിക്കാൻ ഇതാവശ്യമാണ്. വിദേശയാത്രാ പശ്ചാത്തലവും രോഗബാധിതരുമായി നേരിട്ട് സമ്പർക്കമില്ലാത്തവരിലും കോവിഡ് രോഗം സ്ഥിരീകരിച്ച സംഭവം രാജ്യത്ത് പലയിടത്തും ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗം സമൂഹവ്യാപനത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടുതന്നെ കൂടുതൽ വിപുലവും ശക്തവുമായ കോവിഡ് പരിശോധന ആവശ്യമായി വന്നിരിക്കുകയാണ്. പരിശോധനയ്ക്ക് ആവശ്യമായ കിറ്റുകൾ വൻതോതിൽ വിദേശത്തു നിന്നും സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗവ്യാപ്തി കൂടുതലായ മഹാരാഷ്ട്രയ്ക്ക് 2 ലക്ഷം കിറ്റുകൾ നൽകിക്കഴിഞ്ഞു. രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കേരളത്തിനും 1 ലക്ഷം കിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 24 പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഭാഗിക ഇളവുകൾ ചില സംസ്ഥാനങ്ങളിൽ നടപ്പായിട്ടുണ്ടെങ്കിലും രാജ്യത്തെ മൊത്തത്തിലുള്ള സ്ഥിതി ഇപ്പോഴും ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാത്രം 2154 പേരിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. സംഖ്യ 2000 മുകളിലേക്ക് കയറുന്നതും ഇതാദ്യമാണ്. രോഗനില ഇനിയും നിയന്ത്രണ വിധേയമാകാനുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. മെയ് 3 ലോക്ഡൌൺ അവസാനിച്ച ശേഷമുള്ള സ്ഥിതി നേരിടാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ രോഗവ്യാപനം കൂടുതൽ ശക്തമാകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത്. രോഗം സംശയിക്കുന്ന മുഴുവൻ ആളുകളെയും പരിശോധിച്ച് സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് കേന്ദ്രം ഇപ്പോൾ ആലോചിക്കുന്നത്. ഓരോരുത്തരെയും പരിശോധിച്ച് ഫലം ഉറപ്പാക്കുന്നതിന് പകരം 5 മുതൽ 20 അല്ലെങ്കിൽ 25 പേരുടെ സ്രവം എടുത്ത് ഒന്നിച്ചാക്കി പരിശോധിക്കുന്ന സമ്പ്രദായം പ്രാവർത്തികമാക്കിയാൽ സമയവും ചിലവും കുറയ്ക്കാനാകുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനയിൽ ഫലം നെഗറ്റീവാണെങ്കിൽ അത്രയും ആൾക്കാർ സുരക്ഷിതരായി കരുതാം. രോഗതീവ്ര മേഖലകളിലും രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലുമാകും ഇത്തരം പരിശോധന ആദ്യം നടപ്പാക്കുക. 4 ആഴ്ച പിന്നിടുമ്പോഴും മുംബൈയിലെ ധാരാവി കോവിഡിന്റെ അതിതീവ്ര മേഖലയായി തുടരുന്ന പശ്ചാത്തലത്തിൽ വിപുല തോതിലുള്ള രോഗപരിശോധന അനിവാര്യമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയാണ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി കോവിഡിനെ പിടിച്ചുകെട്ടിയത്. രോഗതീവ്രത കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ കൃഷി ഉൽപ്പാദന മേഖലകൾക്ക് ജീവൻ വച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോക്ഡൌണിനെ തുടർന്ന് അന്നം മുട്ടിയ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് പഴയ നിലയിൽ തൊഴിലും കൂലിയും ലഭിക്കാൻ ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. കൃഷിപ്പണിക്കാവശ്യമായ തൊഴിലാളികളെ കിട്ടാത്തതാണ് കാർഷിക മേഖല നേരിടുന്ന മുഖ്യ വെല്ലുവിളി. തൊഴിലാളികളിൽ നല്ലൊരു പങ്ക് നാടുകളിലേക്ക് പോയതോടെ വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള കൃഷിപ്പണികൾ മുടങ്ങിയിരിക്കുകയാണ്. കൃഷിമേഖല നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായെങ്കിലും ഗതാഗത സംവിധാനങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് യാത്രാ സൌകര്യമില്ല. ഗതാഗത മേഖല എന്നത്തേക്ക് തുറക്കുമെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. മെയ് 3 കഴിഞ്ഞാലും റെയിൽ വിമാന ഗതാഗതം പുനരാരംഭിക്കാൻ വൈകുമെന്നാണ് സൂചന. മെയ് 4 മുതൽ വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതാണ്. എന്നാൽ കേന്ദ്രം ഇടപെട്ട് അത് പൊടുന്നനെ നിർത്തിവയ്പ്പിച്ചു. റെയിൽവേയും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കോവിഡ് രോഗികളുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദീർഘദൂര സഞ്ചാരപാതകൾ തുറന്നാലുണ്ടാവുന്ന അപകടം ഓർത്താണ് തീരുമാനം വൈകിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ലോക്ഡൌണിന് മുമ്പേ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി യാത്ര മുടങ്ങി കുടുങ്ങിക്കിടക്കുകയാണ്. ഗതാഗതം പുനരാരംഭിക്കുന്നതും നോക്കി ആകാംക്ഷയോടെ കഴിയുകയാണവർ. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതും കാത്ത് വിദേശങ്ങളിലും ലക്ഷക്കണക്കിന് പ്രവാസികൾ അക്ഷമരായി കഴിയുന്നുണ്ട്. കേരളത്തിൽ 7 ജില്ലകളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നുകഴിഞ്ഞു. ഇളവുകൾ ബാധകമായ ജില്ലകളിലും തീവ്രമേഖലകൾ ഉള്ളതിനാൽ നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ ആയവൊന്നുമില്ല. തലസ്ഥാന നഗരിയും അതിലുൾപ്പെടും. സംസ്ഥാനത്ത് 88 സ്ഥലങ്ങളെയാണ് തീവ്രമേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുടങ്ങിക്കിടക്കുന്ന സർവകലാശാല പരീക്ഷകൾ മെയ് 11 തുടങ്ങാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകും. 10-12 ക്ലാസുകളിലെ മുടങ്ങിപ്പോയ പരീക്ഷകൾക്കും പുതിയ തീയതി കണ്ടുപിടിക്കേണ്ടതുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കേണ്ട സമയമാണിത്. കോവിഡ് പശ്ചാത്തലത്തിൽ CBSE 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളുടെ സിലബസ് ലഘൂകരിക്കാൻ ഒരുങ്ങുകയാണ്. അധ്യയന വർഷം ചുരുക്കേണ്ടി വന്നാൽ ഇവിടെയും പഠനഭാരം ലഘൂകരിക്കാനുള്ള നടപടികൾ എടുക്കാവുന്നതാണ്. പൊതുവിദ്യാലയങ്ങളുടെ അറ്റകുറ്റപ്പണി വേഗം പൂർത്തീകരിക്കാനുള്ള നടപടി ഇപ്പോഴേ തുടങ്ങണം. ജൂൺ 1 മഴ എത്തും എന്നതിനാൽ അതിനു മുമ്പേ അതൊക്കെ തീർത്തുവയ്ക്കുന്നത് നന്നായിരിക്കും. കോവിഡിന്റെ മറവിൽ സ്വാശ്രയ മേഖലയിലെ അധ്യാപകർക്ക് ശമ്പളം നൽകാൻ മടിക്കുന്ന മാനേജ്മെന്റുകളെ അതിന് പ്രേരിപ്പിക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.